സുപ്രഭാതം, ജൂൺ 22. ഇന്ന് ജനിച്ച സ്ത്രീയെ വെച്ച് തുടങ്ങിയിട്ട് അവരുടെ പോസ്റ്റ്മാൻ ഭർത്താവിൽ കൊണ്ട് നിർത്താം ഇന്നത്തെ ചരിത്രം പറിച്ചത്. ഉന്നതങ്ങളിൽ പറന്നിരുന്ന ഇവരുടെ താരജീവിതം, അതിലുണ്ടായ ദുരന്തങ്ങൾ, അവരുടെ സങ്കീർണമായ കുടുംബജീവിതം, ഇവയൊക്കെ ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെ ചിലപ്പോൾ തോന്നിപ്പോകും. മുഴുവൻ ശ്രവിച്ചിട്ട് ഉപകാരപ്രദമായ എന്തെങ്കിലും വീക്ഷണമോ പാഠമോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയാൽ ഞാൻ ധന്യൻ, ഇല്ലെങ്കിൽ നിങ്ങളുടെ 5 മിനിറ്റ് ചവിട്ടുകൊട്ടയിൽ പോയി. ജയ്മാ, കർട്ടൻ പൊക്കടാ. ആഢ്യർ എന്ന് വേണേൽ വിശേഷിപ്പിക്കാവുന്ന കുടുംബ പാരമ്പര്യത്തിൽ നിന്നുള്ള ആൻ അമേരിക്കയിലെ ന്യൂജേഴ്സി സംസ്ഥാനത്തിലാണ് ഇന്നത്തെ ദിവസം ജനിക്കുന്നത്. അമ്മ കവയിത്രിയും കോളേജ് പ്രൊഫസറും അപ്പൻ അമേരിക്കയുടെ സെനറ്ററും പിന്നീട് അംബാസഡറുമായി. ഗ്ലൈഡർ പൈലറ്റ് ലൈസൻസ് നേടിയ ആദ്യത്തെ വനിതയാണ് ആൻ മോർ. പിൽക്കാലത്ത് പ്രസിദ്ധ എഴുത്തുകാരിയുമായി. അപ്പൻ മെക്സിക്കോയിൽ അംബാസഡർ ആയിരിക്കുന്ന കാലത്താണ് മിഷിഗണിൽ നിന്നും ഒരു സുമുഖൻ അവരെ സന്ദർശിക്കാൻ വരുന്നതും ഈ യുവാക്കൾ പരിചയപ്പെടുന്നതും. തമ്മിൽ ആകർഷിതരായി അതിൻ്റെ അടുത്ത വർഷം വിവാഹം നടക്കുന്നു. ഭർത്താവ് ചാൾസ് അപ്പോഴേക്കും ലോകപ്രസിദ്ധനായി കഴിഞ്ഞിരുന്നു. കോളേജില് എയറോനോട്ടിക്സ് പഠിത്തം കഴിഞ്ഞ ഉടനെ ചാൾസിന് ജോലി ആയത് അമേരിക്കൻ പോസ്റ്റ് സർവീസിലാണ്. ചിക്കാഗോ സെയിൻറ് ലൂയിസ് റൂട്ടില് വിമാനമാർഗം തപാൽ എത്തിച്ചു കൊടുക്കാൻ, ഏത് കാലാവസ്ഥയാണേലും വിമാനം പറപ്പിച്ച് തപാൽ എത്തിക്കണം. അങ്ങനെയാണ് പലതരം അപകടയാത്രകൾ കഴിഞ്ഞപ്പോൾ ആള് വിമാനം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ അതിസമർത്ഥനാകുന്നത്. ന്യൂയോർക്കിലെ ഒരു പത്രക്കാരൻ കുബേരൻ ആ കാലത്താണ് പ്രഖ്യാപിക്കുന്നത്, ന്യൂയോർക്കിൽ നിന്നും പാരീസ് വരെ വിമാനയാത്ര ചെയ്യുന്നവർക്ക് $25,000 സമ്മാനം നൽകുന്നതായിരിക്കും. ചാൾസ് സെയിൻറ് ലൂയിസിലെ കുറേ ബിസിനസ്സുകാരെ ചാക്കിട്ട് കാശ് സംഘടിപ്പിച്ച് റൈറ്റ് വേൾഡ് വിൻഡ് J5C എൻജിൻ പിടിപ്പിച്ച സ്പിരിറ്റ് ഓഫ് സെയിൻറ് ലൂയിസ് എന്ന പേരുള്ള വിമാനം $11,000 മുടക്കി നിർമ്മിക്കുന്നു, വെല്ലുവിളി ഏറ്റെടുക്കുന്നു, നിർവഹിക്കുന്നു. 3.5 മണിക്കൂറിന് ശേഷം ചാൾസ് ലിൻഡൻബർഗ് പാരീസിലെ ലബോർഗേ വിമാനത്താവളത്തിൽ രാത്രിയിൽ ഇറങ്ങുമ്പോൾ 100,000 ഫ്രഞ്ചുകാരെ വിളക്കും ടോർച്ചും കത്തിച്ച് എയർപോർട്ടിൽ നിന്നു ചരിത്രം സൃഷ്ടിച്ച നായകനെ വരവേൽക്കാൻ. കാലം മുന്നോട്ട് നീങ്ങുന്നു. കല്യാണം കഴിഞ്ഞ് ചാൾസും ആനും ന്യൂജേഴ്സിയിലെ ഹോപ്വെല്ലിൽ കുടുംബജീവിതം തുടങ്ങുന്നു. 2 ആൺമക്കൾ. അതിൻ്റെ കൂടെ ലോകമാസകലം ലിൻഡൻബർഗ് കുടുംബക്കാർ പ്രസിദ്ധരാകുന്നു. ഉന്നത തരത്തിലുള്ള ജീവിതം. അങ്ങനെ കഴിയുമ്പോഴാണ് ഒരു രാത്രി ഏകദേശം 9 മണിക്ക് അവരുടെ 20 മാസം പ്രായമുള്ള കുട്ടിയെ 2-ാം നിലയിലുള്ള കിടപ്പുമുറിയിൽ നിന്നും കാണാതാകുന്നു. കിടപ്പുമുറിയുടെ ജനലിൻ്റെ താഴെ ഉണ്ടായിരുന്ന ഗോവണിയും കാൽപ്പാടുകളും ആസ്പദമാക്കി പോലീസ് അന്വേഷണം തുടങ്ങുന്നു. അമേരിക്കൻ പ്രസിഡൻ്റ് അന്വേഷണത്തിൽ സഹായിക്കാൻ നിർദ്ദേശിക്കുന്നു. എന്നങ്ങനെ പ്രത്യക്ഷത്തിലുള്ള പരിശ്രമങ്ങളുടെ പിന്നിൽ ലിൻഡൻബർഗ് രഹസ്യമായി തൻ്റെ വക ശ്രമങ്ങൾ തുടങ്ങി. കുട്ടിയുടെ മുറിയിൽ നിന്നും കിട്ടിയ റാൻസം നോട്ടിനെ അടിസ്ഥാനമാക്കി ശിശു മോഷ്ടാക്കൾ എങ്ങനെയോ അടുത്തുള്ള ഒരു പള്ളിക്കൂടം മാഷിനെ ഇടനിലക്കാരനാക്കിയിട്ട് പുറമേ അറിയാതെ ലിൻഡൻബർഗുമായി ബന്ധം പുലർത്തി $50,000 വേണ്ടി. ഇന്നത്തെ മൂല്യം $1,000,000. ആദ്യ ഗഡു കൊടുത്തു. അടുത്ത ഫൈനൽ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കാൻ വേണ്ടി തപാൽ വഴി നിർദ്ദേശത്തിനെ കാത്തു നിൽക്കുമ്പോൾ കുട്ടിയെ കാണാതായതിൻ്റെ രണ്ടാം മാസം ഏതോ വഴിപോക്കര് ലിൻഡൻബർഗിൻ്റെ അടുത്തുള്ള കുറ്റിക്കാട്ടിൽ കാണാതായ കുട്ടിയുടെ ജഡം കണ്ടുകിട്ടി. പോലീസിൻ്റെ 3 വർഷത്തെ അന്വേഷണത്തിന് ശേഷം ബ്രൂണോ ഹാംപ്റ്റ്മാൻ എന്നു പേരുള്ള അടുത്ത കാലത്ത് ജർമ്മനിയിൽ നിന്നും കുടികയറിയ ഒരു മരയാശാരിയെ പിടിക്കുന്നു, വധശിക്ഷ നടത്തുന്നു, ഇലക്ട്രിക് ചെയർ. പോലീസ് അങ്ങനെ കേസ് ക്ലോസ് ചെയ്തു. പക്ഷേ ചാൾസിനും ആനിനും പറ്റില്ലല്ലോ. അവരുടെ 3 വയസ്സുകാരൻ മൂത്ത മകൻ്റെ സുരക്ഷയ്ക്കായി ഇംഗ്ലണ്ടിലേക്ക് അവർ താമസം മാറ്റി. അവിടെ 7 വർഷം ജീവിച്ചതിന് ശേഷം 2nd World War തുടങ്ങുന്നതിന് തൊട്ട് മുന്നെയാണ് ഇവർ അമേരിക്കയിലേക്ക് മടങ്ങുന്നത്. ഒരു മനുഷ്യൻ്റെ എല്ലാ വശങ്ങളും അറിഞ്ഞാലേ അവരെ മുഴുവനായി മനസ്സിലാക്കാനാവൂ എന്നാണല്ലോ ശാസ്ത്രം. അതിനാൽ ഈ വീരയോദ്ധാവിനെക്കുറിച്ച് 2 കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് നിർത്താം. ആദ്യമായി അറ്റ്ലാന്റിക് ആഴി കടക്കാനുള്ള കുഞ്ഞു വിമാനം ലിൻഡൻബർഗും റയൻ കമ്പനിക്കാരും ഡിസൈൻ ചെയ്യുമ്പോൾ 3600 മൈലുകൾ പറക്കാനുള്ള 450 ഗാലൻ ഇന്ധനമായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. വിമാനത്തിലെ 5 സീറ്റുകൾ മാറ്റി ടാങ്കികൾ വെക്കാൻ, വിമാനത്തിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി സുരക്ഷിതമാക്കാൻ കോക്ക്പിറ്റ് പിന്നിലേക്ക് നീക്കിയിട്ട് അതിൻ്റെ മുന്നിൽ ഒരു ടാങ്ക് സ്ഥാപിച്ചു. അപ്പോൾ വിൻഡ്ഷീൽഡ് ഇല്ല, മുന്നോട്ട് കണ്ടുകൂടാ. നമ്മൾ കാർ ഓടിക്കും പോലെ മുന്നോട്ട് നോക്കി വിമാനം പറപ്പിക്കുന്നതിന് പൈലറ്റേജ് എന്നാണ് സാങ്കേതിക പദം. ലിൻഡൻബർഗ് 3600 മൈൽ പറഞ്ഞത് അതില്ലാതെയാണ്. പകരം ഡെഡ് റെക്കണിങ് എന്നറിയപ്പെടുന്ന കപ്പലിലെ കപ്പിത്താന്മാരുപയോഗിച്ചിരുന്ന വിദ്യയാണ് ആശ്രയിച്ചത്. വിമാനത്തിൻ്റെ വേഗത, യാത്ര ചെയ്ത സമയം ഇവയെ ഗുണിച്ചുകൊണ്ടിരിക്കും. ഇടയ്ക്കൊക്കെ താൻ എത്ര മൈലുകൾ പിന്നിട്ട് കാണും എന്ന് പരിശോധിക്കാൻ. പിന്നെ വിമാനം കൃത്യമായ പാതയിലാണ് എന്ന് സ്ഥിരീകരിക്കാൻ ജനൽ വഴി നോക്കും. നോർത്ത് സ്റ്റാർ ഇടത്തുവശത്ത് തന്നെയല്ലേ, ഒറായൻ്റെ ബെൽറ്റ് മുന്നിൽ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ. പാരീസിൽ ഇറങ്ങുന്ന നേരത്ത് തല ജനലിലൂടെ പുറത്തേക്കിട്ട് മുന്നോട്ട് നോക്കിയാണ് ലാൻഡ് ചെയ്തത്. കക്കൂസ് ഇല്ലാത്ത വിമാനത്തിൽ 3.5 മണിക്കൂർ അടിയിൽ ദ്വാരമുള്ള ചൂരൽ കസേരയിൽ ഇരുന്ന് ഇടയ്ക്കൊക്കെ കാര്യം സാധിക്കാൻ അതിൻ്റെ കീഴിലുള്ള അലുമിനിയം പാത്രം ഉപയോഗിച്ച് ഒരു പോള കണ്ണടച്ച് ഉറങ്ങാതെ തണുപ്പടിച്ചും ഗുണിച്ചും നക്ഷത്രങ്ങളെ നോക്കി മുന്നോട്ട് കാണാതെ വിമാനം പറപ്പിച്ച ഇങ്ങേരെ എങ്ങനെയാ നമിക്കാതിരിക്കുക. നമ്മൾ വൈറ്റ് മണി ബ്ലാക്ക് മണി എന്നൊക്കെ പറയും പോലെ ലിൻഡൻബർഗിന് വൈറ്റ് ഇനത്തിൽ, അതായത് ഭാര്യ ആൻ വഴി, 6 കുഞ്ഞുങ്ങൾ. മറ്റേ വകയിലെ കണക്ക് ഇങ്ങനെയാണ്: ജർമ്മനിയിലെ ബ്രിഡ്ജറ്റ് വഴി 3, ബ്രിഡ്ജറ്റിൻ്റെ കേമിയായ അനുജത്തി മാർഗം സ്വിറ്റ്സർലൻഡിൽ 2. ചാൾസിൻ്റെ യൂറോപ്യൻ യാത്രകളിൽ തർജ്ജമക്കാരിയായിരുന്ന പ്രഷ്യക്കാരി മുഖേന 2 കുഞ്ഞുങ്ങൾ. അങ്ങനെ ആകെ 13 ഗോളുകൾ അടിച്ചു. ഈ സകലകലാ വല്ലഭനെ ഞാൻ കൈ കൂപ്പി വണങ്ങുന്നു. ശ്രോതാക്കൾക്കെല്ലാം സമ്പൂർണ്ണ ആരോഗ്യം, പാകത്തിനുള്ള സമ്പത്ത് നേർന്നുകൊണ്ട് കുമരകംകാരൻ.